Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ഭാഷ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇത് രണ്ടു തരത്തിലുള്ള ഭാഷ്യമുണ്ട്. ഒന്ന് പദഭാഷ്യം, പദങ്ങളെ പ്രധാനമായും വ്യാഖ്യാനിക്കുന്നത്. മറ്റൊന്ന് വാക്യഭാഷ്യം, യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പദഭാഷ്യമാണ്. അത് മന്ത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരുന്ന ഭാഗം, ആമുഖമായി ഭാഷ്യകാരൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തുടങ്ങുന്ന എങ്ങനെയാണ്? കേനേഷിതം ഇത്യാദ്യ ഉപനിഷത് പരബ്രഹ്മവിഷയ വക്തവ്യേദി നവമസ്യ അധ്യായസ്യ ആരംഭ. കേന ഇഷിതം ഇത്യാദ്യ ഉപനിഷത്ത്, നമ്മൾ സാധാരണ കേന ഉപനിഷത്ത് എന്ന് പറയും. ഇവിടെ ഭാഷകാരൻ പറയുന്നു കേന എന്ന് തുടങ്ങുന്ന ഈ ഉപനിഷത്ത്, അതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു. പരബ്രഹ്മ വിഷയ, ഇതിന്റെ വിഷയം പരബ്രഹ്മമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. വക്തവ്യ, അതാണ് ഇനി പറയേണ്ടത്. അതിനുവേണ്ടി നവമസ്യ അധ്യായസ്യ ആരംഭം, ഇത് ഒമ്പതാം അധ്യായമാണ്. ഒന്നുമ്പ് പറഞ്ഞാണിത് സാമവേദത്തിൽ വരുന്നതാണ്. ശരിക്കും സാമവേദത്തിൽ ഇത് വരുന്നില്ല, സാമവേദത്തോട് അനുബന്ധമായി വരുന്ന ബ്രാഹ്മണ ഭാഗത്താണ്. ജൈമിനീയ ഉപനിഷത് ബ്രാഹ്മണ എന്ന് പറയും. സാമവേദത്തിന്റെ ബ്രാഹ്മണങ്ങളിൽ പല ശാഖകളുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് ജൈമിനീയ ശാഖ ബ്രാഹ്മണ. ആ ബ്രാഹ്മണ ഭാഗത്താണ് ഈ ഉപനിഷത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാമവേദം എടുത്തു നോക്കിയാൽ അവിടെ ഈ ഉപനിഷത്ത് കാണത്തില്ല. സാമവേദം പ്രത്യേകിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യാഖ്യാനങ്ങളോടുകൂടി, അവിടെയൊന്നും ഇത് കിട്ടത്തില്ല. കാരണം ഇത് ബ്രാഹ്മണ ഭാഗത്ത് വരുന്നതാണ്, അതിന് അനുബന്ധമായി വരുന്നതാണ്. പക്ഷെ ഈശോവാസ്യം അങ്ങനെയല്ല, യജുർവേദത്തിന്റെ അവസാന ഭാഗത്താണ് അത് വരുന്നത്. യജുർവേദം നമ്മൾ നോക്കിയാൽ അതിന്റെ അവസാന ഭാഗത്തായി ഈശോവാസ്യം കാണും, ഇതങ്ങനെ കിട്ടില്ല. ഇതിനു മുമ്പ് എട്ട് അധ്യായങ്ങളുണ്ട് ഈ ബ്രാഹ്മണത്തിൽ. ജൈമിനീയ ഉപനിഷത് ബ്രാഹ്മണം, അല്ലെങ്കിൽ ഇവിടെ വേറെന്ന് പറയുന്നുണ്ട് തലപകാര ബ്രാഹ്മണം എന്നും ഇതിന് പേരുണ്ട്. ഇത് പല അധ്യായങ്ങളുണ്ട്, അതിൽ ഒമ്പതാമത്തെ അധ്യായമാണ് ഈ ഉപനിഷത്ത്. പല ഉപനിഷത്തുകളും ബ്രാഹ്മണ ഭാഗത്താണ് വരുന്നത്. ഛാന്ദോഗ്യം, അത് ബ്രാഹ്മണ ഭാഗത്താണ് വരുന്നത്. ബൃഹദാരണ്യകം, അതും ബ്രാഹ്മണ ഭാഗത്താണ്, അത് ആരണ്യകവുമാണ്. പല ഉപനിഷത്തുകളും അങ്ങനെ ആ ബ്രാഹ്മണ ഭാഗത്ത് വരുന്നു. തത്വപ്രധാനമായി വരുന്ന പലതും ബ്രാഹ്മണ ഭാഗത്താണ് വരുന്നത്, അല്ലെങ്കിൽ ആരണ്യകം, തൈത്തിരി ആരണ്യകം ആരണ്യക ഭാഗത്ത് വരുന്നു. ഇവിടെ തന്നെ ഈ ബ്രാഹ്മണ ഭാഗത്ത് തന്നെ സമവേദം നമ്മൾ നോക്കിയാൽ അത് ഒട്ടുമുക്കാലും സ്തുതികളാണ്. മിക്കവാറും എല്ലാ മന്ത്രങ്ങളും ഋഗ്വേദത്തിലും മറ്റും വന്നിട്ടുള്ളതുമാണ്. പുരുഷ സ്വത്ത് ഋഗ്വേദത്തിലുള്ളതാണ്, അത് തന്നെ സാമവേദത്തിലും വരുന്നു. ഇന്ദ്രൻ, സോമൻ, പൂഷാവ് തുടങ്ങി ഇവയെ സ്തുതിക്കുന്ന രീതിയിലാണ് സാമവേദ മന്ത്രങ്ങളെല്ലാം. അവിടെ നിന്നും ഇത്തരത്തിലുള്ള ആത്മചർച്ചയൊന്നും വരില്ല, അതത് കഴിഞ്ഞു വരുന്ന ഭാഗത്താണ്. അതിൽ തന്നെ വേദത്തിൽ സ്തുതിയാണ്, ഇന്ദ്രൻ രക്ഷകനാണ്, ഇന്ദ്രൻ സംരക്ഷിക്കുന്നവനാണ്, സോമത്തിന്റെ മഹത്വം പറയുന്നു. ഇത്തരത്തിൽ സ്തുതികളാണെങ്കിൽ പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ ആ കർമ്മങ്ങൾ, ഓരോ പ്രത്യേക കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന ഭാഗങ്ങളാണ്. ഈ മന്ത്രങ്ങളെല്ലാം, സമയത്തിലുള്ള മന്ത്രങ്ങളെല്ലാം കർമ്മത്തിൽ ഉപയോഗിക്കുന്നവയാണ്, വൈദിക കർമ്മങ്ങൾ. ആ കർമ്മങ്ങളോടനുബന്ധിച്ച് വരുന്ന ഉപാസനകൾ അതെങ്ങനെ ചെയ്യണം എന്നാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത്, ബ്രാഹ്മണ ഭാഗങ്ങൾ. അങ്ങനെയാണ് തുടർന്നു വരുന്ന 8 അധ്യായങ്ങൾ. പ്രാഗേതസ്മാത് കർമാണി അശേഷത പരിസമാപിതാനി. പ്രാഗേതസ്മാത് ഇതിന് മുമ്പ് എന്നുവെച്ചാൽ ഈ 9-ാം അധ്യായത്തിന് മുമ്പ് കർമാണി അശേഷത പരിസമാപിതാനി, ഈ സമവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അവിടെ അതിനെല്ലാം കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. സമസ്ത കർമ്മ ആശ്രയഭൂതസ്യ പ്രാണസ്യ ഉപാസനാനി ഉക്താനി. സമസ്ത കർമ്മങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന പ്രാണൻ, പ്രാണ ഉപാസനയെക്കുറിച്ചും പറഞ്ഞു. പ്രാണോപാസനയെക്കുറിച്ച് മറ്റ് ബ്രാഹ്മണങ്ങളിലും പറയുന്നുണ്ട്. ചാന്ദോഗ്യത്തിനും ബൃഹദാരണ്യത്തിനും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഈ ബ്രാഹ്മണ ഭാഗത്തിലും പ്രാണോപാസനയെക്കുറിച്ച് പറഞ്ഞു. അത് കർമ്മത്തിന്റെ ഭാഗമാണ്. അതുപോലെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ, വൈദികമായ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഈ ബ്രാഹ്മണത്തിൽ വിശദീകരിക്കുന്ന രീതിയിൽ പ്രാണനെ ധ്യാനിക്കുന്നു, അതാണ് പ്രാണോപാസന എന്ന് പറയുന്നത്. ആ മന്ത്രങ്ങളിലൂടെ, ആ മന്ത്രങ്ങളെ സ്മരിച്ചുകൊണ്ട്, മന്ത്രങ്ങളെ അർത്ഥബോധത്തോടുകൂടി സ്മരിക്കുന്നതാണ് പ്രാണോപാസന. അതെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. കർമാങ്ക സാമവിഷയാണിത്. ഇതിനു മുമ്പാണ് ചർച്ച ചെയ്യുന്നത് കർമ്മത്തിന്റെ അംഗമായി വരുന്ന സാമമന്ത്രങ്ങൾ. അതും ഇതെല്ലാം മുമ്പ് ചർച്ച ചെയ്തു എന്ന് പറയുകയാണ്. ഇവിടെ ഭാഷകാരൻ പറയുന്നത് മുമ്പ് പറഞ്ഞ ഭാഗങ്ങളും ഈ പറയുന്ന ഉപനിഷത്തും തമ്മിലുള്ള ബന്ധം. മുമ്പ് കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഇതെന്തിന് ചർച്ച ചെയ്യുന്നു, രണ്ടും തമ്മിൽ എന്താണ് ബന്ധം, അതാണ് പറയുന്നത്. അനന്തരഞ്ച ഗായത്ര സമവിഷയം ദർശനം വംശാന്തമുക്തം. അത് കഴിഞ്ഞ് ഗായത്ര സാമം എന്ന് പറയുന്ന ഒരു ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതിന് തൊട്ടുമുമ്പിൽ വംശാന്തം, അതിലെ ഋഷി പരമ്പരയെക്കുറിച്ച് അതും ചർച്ച ചെയ്യുന്നു. പല ഭാഗങ്ങളിലും ഉപാസനകളെ കുറിച്ച് മറ്റും പറയുമ്പോൾ ഇത് ഏത് പരമ്പരയിലൂടെയാണ് വന്നിരിക്കുന്നത്, ഏത് ശാഖയിലാണിത് വന്നിരിക്കുന്നത്, ആരാണ് ഇതിന്റെ ഋഷി, ദേവത, ഛന്ദസ് തുടങ്ങിയവ പറഞ്ഞിട്ട് ആ ഗുരു പരമ്പരയെക്കുറിച്ച് പറയും. അതെല്ലാം മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അത് ആ ഭാഗത്തെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം സർവം ഏത് യഥോക്തം കർമ്മച്ച ജ്ഞാനഞ്ച സമി അനുഷ്ഠിതം നിഷ്കാമസ്യ മുമുക്ഷുഹു സത്വശുദ്ധ്യർത്ഥം ഭവതി. എന്തിനാണ് ഇത് പറയുന്നത്? ഇവിടെ പറയുന്ന ഈ ഉപനിഷത് ചർച്ചയും പൂർവഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് നമ്മളോടല്ല പറയുന്നു. കാരണം ഈ സാമവേദം, അത് സാംഗം അധ്യയനം ചെയ്ത് ആ വേദത്തോടനുബന്ധമായി വരുന്ന ഈ പറയുന്ന കാണ്ഡങ്ങളെല്ലാം അധ്യയനം ചെയ്ത് അതിന്റെ കർമ്മങ്ങൾ എന്താണ്, അവിടെ ഉപാസനകൾ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളോടല്ലെന്ന് പറയുന്നത്. അവരോട് പറയുമ്പോൾ ഇതെളുപ്പം മനസ്സിലാകും. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളെല്ലാം കൊടുക്കുന്നത്. സർവമേത് യഥോക്തം കർമ്മച്ച ജ്ഞാനം ച. ഇതിനു മുമ്പ് പറഞ്ഞതായ കർമ്മവും ജ്ഞാനവും, ജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന, ആത്മജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ്. മുമ്പ് പറഞ്ഞ കർമ്മവും ഉപാസനയും സമ്യഗനുഷ്ഠിതം, അത് സമ്യക്കായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിഷ്കാമസ്യ മുമുക്ഷുഹു സത്വശുദ്ധ്യർത്ഥം ഭവതി. നിഷ്കാമനായിരിക്കുന്ന ഒരു മുമുക്ഷുവിന് അത് ചിത്തശുദ്ധിക്ക് ഉതകും എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇനി പറയാൻ പോകുന്ന, ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ, ആത്മജ്ഞാനം, ആത്മജ്ഞാനത്തിന് ഒരുവനെ യോഗ്യനാക്കുന്നതിന് വേണ്ടിയാണ് ഇതിനു മുമ്പ് വന്ന ഭാഗങ്ങൾ. അവനെങ്ങനെയത് യോഗ്യനാകുന്നു, അതിൽ പറയുന്ന കർമ്മങ്ങൾ. അതിൽ പറയുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് നിത്യകർമ്മങ്ങളെയാണ്, കാമ്യകർമ്മങ്ങളല്ല. ആ കർമ്മങ്ങൾ സമ്യക് അനുഷ്ഠിതം, വിധിവത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിഷ്കാമനായിരിക്കുന്ന മുമുക്ഷുവിന് അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇനി പറയുന്ന കാര്യങ്ങളെന്നാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, കർമ്മത്തിന്റെ പ്രാധാന്യം. ഞാൻ അടുത്ത് പറയുന്ന മുഴുവൻ കർമ്മത്യാഗത്തെ കുറിച്ചാണ്. അപ്പോൾ കർമ്മത്തിന്റെ വ്യർത്ഥത രണ്ടാമത്തത്, രണ്ടും പറയുന്നുണ്ട്. രണ്ടും നമ്മൾ സമ്യക്കായി മനസ്സിലാക്കണം. മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്, കർമ്മത്തിന്റെ പ്രാധാന്യവും കർമ്മത്തിന്റെ വ്യർത്ഥതയും. കർമ്മത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ച് ബോധിപ്പിക്കാനാണ് നമ്മളോട് കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് അപൂർണമാണ്. നമ്മൾ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ആത്മവിദ്യയ്ക്ക് ഉപകരിക്കത്തില്ല. രണ്ടിനുമുണ്ട് പ്രാധാന്യം. വേദം അധ്യയനം ചെയ്ത് അത് വിചാരം ചെയ്ത്, പൂർവമീമാംസയുടെ വിചാരം ചെയ്ത് കർമ്മത്തെ അനുഷ്ഠിച്ച്, അതിൽ ഏതാണോ അനുഷ്ഠിക്കേണ്ട ആ കർമ്മത്തെ അനുഷ്ഠിച്ച്, എല്ലാം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ചിത്തശുദ്ധി വരുന്നതുവരെ കർമ്മം സാർത്ഥകമാണ്. അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. കർമ്മത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ചിത്തശുദ്ധി വരത്തില്ല. കർമ്മത്തെ എന്തിനുപേക്ഷിക്കുന്നു? കർമ്മം കൊണ്ട് നേടേണ്ടത് നേടി മനസ്സ്, പിന്നെ കർമ്മത്തിന്റെ ആവശ്യം. അങ്ങനെ ആവശ്യമില്ലാതെ വരുമ്പോൾ ആ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അതാണ് സത്വശുദ്ധ്യർത്ഥം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിവിടെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇവിടെ കർമ്മത്തെ അനുഷ്ഠിക്കാൻ പറയുന്നതും കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നതും ഭാഷ്യകാരൻ ഇവിടെ വിശേഷിച്ച്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കർമ്മങ്ങളെയോ അല്ല. കാരണം ഇവിടെ കർമ്മങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞല്ലോ. ഇത് നവമാധ്യായമാണ്. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്പഷ്ടമാണ്, വൈദികമായ കർമ്മമാണ്. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ലൗകികമായ കർമ്മങ്ങളെയല്ല. ഭാഷ്യകാരൻ പല സ്ഥലത്തും ലൗകികം വൈദികം വാ കർമ്മ എന്ന് പറഞ്ഞ് ലൗകിക കർമ്മത്തെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ ലൗകികമായ കർമ്മങ്ങൾ, ലൗകിക കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾക്ക് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല. അത് അനുഷ്ഠിക്കണമോ അതോ അത് ത്യജിക്കണമോ എന്നുള്ളത് ഒരു കാര്യം ചർച്ച ചെയ്യുന്നതേയില്ല. നമ്മളെല്ലാം സന്യാസിമാരാകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഉപേക്ഷിച്ചിട്ടാണ്. അതിന് നമ്മൾ പറയുന്നത് എന്താണോ, ശങ്കരാചാര്യർ പറഞ്ഞ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച് സന്യാസിയായിരുന്നു. ശങ്കരാചാര്യർ പറഞ്ഞതും ഇതുമായിട്ട് കുലബന്ധം പോലുമില്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയും പറയേണ്ടി വരുമെന്നും അറിയാം, എന്നാലും പറയുകയാണ്. ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങളാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ശങ്കരാചാര്യർ ഇവിടെ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ തന്റെ മുമ്പിൽ കാണുന്നത് വൈദികമായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ്. ഇന്നത്തെ സമൂഹത്തെ അല്ല, അവരെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും എല്ലാം പ്രസക്തിയുള്ളത്. ഉപാസന എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന ദേവത ആരാധനകളെയല്ല, അതിനിവിടെ യാതൊരു സാങ്കത്യവുമില്ല. പറഞ്ഞല്ലോ, എടുത്തു പറഞ്ഞു, പ്രാണോപാസന, ഗായത്ര സാമോപാസന, ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഉള്ളതല്ല. പല ഉപാസനകളും ഈ ലോകത്ത് തന്നെ അപ്രത്യക്ഷമായതാണ്. അത്തരം കർമ്മങ്ങളെയും ഉപാസനകളെയാണ് പരാമർശിക്കുന്നത്, ലൗകികർമ്മത്തെ അല്ല. കാരണം അത് പ്രത്യേകം പറയുന്നുണ്ട്, ലൗകികമായ കർമ്മങ്ങൾ അത് വൈദികന്മാർക്കുള്ളതല്ല. ഇത് ഒരു സമൂഹം വർണ്ണവ്യവസ്ഥയ്ക്കും ആശ്രമ വ്യവസ്ഥയ്ക്കും അധിഷ്ഠിതമായി നിലനിന്നിരുന്ന കാലത്താണ് ഇതൊക്കെ എഴുതിയത്, അവർക്ക് വേണ്ടി എഴുതിയതാണ്. വർണ്ണവ്യവസ്ഥയിൽ തന്നെ ഇത് പറയുന്നത് ത്രൈവർണികർക്ക് വേണ്ടിയാണ്. ത്രൈവർണികരുടെ പാദസേവ ചെയ്യുന്ന ശൂദ്രന് വേണ്ടിയിട്ടല്ല, അവന് ഈ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ ഉപാസന ചെയ്യാനോ ഒന്നും സമയവും സൗകര്യവും ഒന്നുമില്ല. അവനോടിത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ശൂദ്രന്മാർക്ക് വേണ്ടിയല്ല, അവർക്കും ഇതിനൊന്നും സമയമില്ല. ഇനി ത്രൈവർണികരിൽ തന്നെ വൈശ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കൃഷിയും ഗോരക്ഷിയും വാണിജ്യമായിട്ട് നടക്കുന്നവന് എവിടെ ഉപാസനയും കർമ്മവും പ്രയോജനമില്ല. പിന്നെ വരുന്നത് ക്ഷത്രിയനാണ്, അവനെന്താണ് രാജ്യം ഭരിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്യുന്നവനോട് ഇത് പറഞ്ഞ് അവനിതിനു വല്ല സമയമുണ്ടോ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഉപാസനയ്ക്കും? കുറെയൊക്കെ ഉണ്ടെങ്കിലും അവന്റെ മുഖ്യമായ ധർമ്മം അതൊന്നുമല്ല. പിന്നെ ഇതാരോടാണ് പറയുന്നത്? യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം, അധ്യയനം, അധ്യാപനം എന്ന് പറയുന്ന പഞ്ചകർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ബ്രാഹ്മണനോടാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കാരണം ഈ ബ്രാഹ്മണന് മാത്രമേ ഇതിനൊക്കെ സമയമുള്ളൂ. ഇതിൽ ഈ വൈദിക ധർമ്മ നിഷ്ഠനായി ജീവിക്കുന്നത് ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് മറ്റ് ലൗകികമായ കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ബ്രാഹ്മണനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിന് ഇന്ന് ആൾക്കാർ വ്യാഖ്യാനിച്ചിട്ട് ഇന്നത്തെ സോഷ്യലിസവും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിനെ സർവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. സർവർക്കും വേണ്ടി ഇത് പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഇത്തരം കർമ്മങ്ങളുടെ അനുഷ്ഠാനമോ ഇത്തരം ഉപാസനകളുടെ അനുഷ്ഠാനമോ പ്രസക്തിയില്ലാത്തടത്ത് അത് ഉപേക്ഷിക്കാൻ പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇവിടെ പറയുന്ന സന്യാസവും വൈദിക കർമ്മ സന്യാസമാണ്, അല്ലെങ്കിൽ വൈദിക ഉപാസനാ സന്യാസമാണ്. പിന്നെ എന്താണ് ഇന്നത്തെ കാലത്ത് ഇതിൽ നിന്ന് സ്വീകരിക്കാനുള്ളത്? ഇതി പറയുന്ന തത്വത്തെ മാത്രം, ആത്മതത്വം അത് കാലദേശാതീതമായ കാര്യമാണ്. കർമ്മവും കർമ്മത്യാഗവും മറ്റും അത് പരിമിതമാണ്, കാലദേശങ്ങൾ കൊണ്ട് പരിമിതപ്പെട്ടതാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ കർമ്മമൊന്നും കർമ്മത്യാഗമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണെന്ന് തോന്നുന്നു. അതല്ല, അത് ഭാഷകാരൻ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ലൗകിക കർമ്മം അനുഷ്ഠിക്കുന്നവനോട് ഇത് പറയേണ്ട കാര്യമില്ല. ലൗകിക കർമ്മം അനുഷ്ഠിക്കുന്നവൻ അതിനെ ത്യജിച്ചിട്ട് അവൻ വൈദിക ധർമ്മനിഷ്ഠനാകും. വൈദിക ധർമ്മത്തെ പാലിക്കുന്നു. ആ വൈദിക ധർമ്മനിഷ്ഠനായിരിക്കുന്നവൻ അതിനെ ത്യജിക്കണം. ആ വൈദിക ധർമ്മനിഷ്ഠ കൊണ്ട് ചിത്തശുദ്ധി നേടി, ആ ചിത്തശുദ്ധി നേടിയതിന് ശേഷം ആത്മബോധത്തിന് വേണ്ടി ശ്രവണ മനന നിധ്യാസങ്ങൾ ചെയ്യുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണ ഭാഗം. ഇതാണ് ശങ്കരാചാര്യരുടെ പക്ഷം, അദ്വൈതപക്ഷം ഇതാണ്. അത് നമ്മൾ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നമുക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ലൗകിക കർമ്മത്തെ ത്യജിക്കുന്നത് ആത്മബോധത്തിന് വേണ്ടിയിട്ടല്ല, വൈദിക ധർമ്മാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അതിന് പറയും, ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ എന്താണ് ഫലം, വൈദികമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ എന്താണ് ഫലം എന്നെല്ലാം പറയും. അത് വ്യക്തമായി മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. അത് അടുത്തു പറയുന്നു. ഞാൻ ഈ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വിശദീകരിക്കുകയാണ്. സകാമസ്യതോ ജ്ഞാനരഹിതസ്യ കേവലാനി ശ്രൗതാനി സ്മാർത്താനിജ കർമാണി ദക്ഷിണ മാർഗ പ്രതിപത്തയെ പുനരാവർത്തയേത ഭവതി. സകാമസ്യതോ, ഈ വൈദിക ധർമ്മികൾ, വൈദിക ധർമ്മം അനുഷ്ഠിക്കുന്നവർ അതിൽ സകാമികളായിട്ടുള്ളത്. ഇവിടെ കാമം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും എടുത്തുകളായിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് ഇവിടെ പറയുന്ന കാമത്തിനൊരു ബന്ധമുണ്ട്. അതെന്താണ്? ശ്രൗതവും സ്മാർത്തവുമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ വരുന്ന കാമങ്ങളാണ്. അതെന്തിനു വേണ്ടിയാണ് അനുഷ്ഠിക്കുന്നത്? അത് ഓരോ കർമ്മത്തിനും ആ കർമ്മത്തിന് ഇന്നതാണ് ഫലമെന്ന് പറയുന്നു. ഈ കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അറിയുന്നവൻ ആ ഫലത്തെ ആഗ്രഹിക്കുന്നു. അതിനാണ് ഇവിടെ കാമം എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെ അതിനെയൊന്നുമല്ല ഇവിടെ കാമം എന്ന് പറയുന്നു. അതാണ് സകാമസ്യത്ത് ജ്ഞാനരഹിതസ്യ. ജ്ഞാനമെന്ന് പറഞ്ഞു ഉപാസന. ഉപാസന കൂടാതെ ഒരുവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അത് ശ്രോതമാകാം സ്മാർത്ഥമാകാം. ശ്രൗതം എന്ന് പറയുമ്പോൾ വേദത്തിൽ പറയുന്നത് സ്മാർത്ഥം, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന സ്മൃതികളിൽ പറയുന്നു. ആ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ ഉപാസന കൂടാതെ അനുഷ്ഠിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? ദക്ഷിണമാർഗ പ്രതിപത്തയെ, അവന്റെ ഗതി ദക്ഷിണായനത്തിലൂടെയാണ്. ഗീതയിലും മറ്റും നമ്മളത് ചർച്ച ചെയ്തതാണ്, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. പുനരാവർത്തയേ ഭവന്തി, അത് പുനരാവർത്തിക്ക് കാരണമായി തീരുന്നു. ഈ പറയുന്നത് പൂർണ്ണമായും വൈദികമായ, വൈദികം എന്ന് പറയുമ്പോൾ അതിന് സ്മൃതി കൂടെ അത് ചേർത്തോണം, അതതിന്റെ ഭാഗമാണ്, അതിനെ പിന്തുടരുന്നതാണ്. അത്തരം കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണ്.